എട്ടാം അധ്യായത്തിൽ ദൈവമഹത്വത്തിൻ്റെ മറ്റൊരു ദർശനം യെഹെസ്കേൽ ഉണ്ടാകുന്നതിനെ വിവരിച്ചിരിക്കുന്നു. ഈ ദർശനത്തിൽ ദൈവം യെഹെസ്കേലിനെ യെരുശലേമിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ അവന് ആലയത്തിൽ വെച്ച് ദൈവമഹത്വം പ്രത്യക്ഷപ്പെടുന്നു. വാസ്തവത്തിൽ ദൈവം അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയോ എന്നാണ് താങ്കൾ ചോദിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം. എന്നാൽ ഇതാർക്കും തന്നെ ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത സംഗതിയാണ്. ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കേബാർ നദീതീരത്ത് യെഹെസ്കേൽ കേവലം ഒരു ദർശനത്തിൽ ഇത് കണ്ടു എന്നതാണ്. രണ്ടാമത്തെ ഉത്തരം, അക്ഷരികമായി യെഹെസ്കേൽ യെരുശലേമിൽ പോയി അവിടെ ചുറ്റിക്കറങ്ങി നടന്ന് കണ്ട കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ്. എന്നാൽ ഈ രണ്ട് വ്യാഖ്യാനങ്ങളും എനിക്ക് സ്വീകാര്യമായി തോന്നുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് യെഹെസ്കേലിൻ്റെ ഈ അനുഭവം അപ്പോസ്തലൻ പൗലോസിന് പിന്നീട് യോഹന്നാൻ അപ്പോസ്തലനുണ്ടായ അനുഭവത്തോട് തികച്ചും സമമായ ഒന്നത്രേ എന്നാണ്. പൗലോസ് പറഞ്ഞു താൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന്, 2 കൊരിന്ത്യർ 12:3. ഗലാത്യ ദേശത്ത് ലുസ്രയിൽ വെച്ച് തന്നെ അവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ച സമയത്ത് ഇത് സംഭവിച്ചു എന്നത്രേ ഞാൻ വിചാരിക്കുന്നത്. അവൻ യഥാർത്ഥത്തിൽ മരിക്കുകയും എന്നാൽ ദൈവം അവനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുകയും അങ്ങനെ ആ സമയത്ത് അവൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെടുകയും ചെയ്തു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ചില ആളുകൾ പറയുന്നത് അവൻ തൻ്റെ മാനസാന്തരത്തിന് ശേഷം അറേബ്യ പ്രദേശങ്ങളിൽ മരുഭൂമിയിൽ പോയി 3 വർഷം ചിലവഴിച്ചപ്പോൾ ആയിരിക്കാം അവൻ സ്വർഗത്തോളം, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടത് എന്നത്രേ. അതിനേക്കാൾ യുക്തിപരമായും കാര്യമായും നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നത് ലുസ്രയിൽ വെച്ച് അവനുണ്ടായ അനുഭവമാണ്. വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിൽ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നതും അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ്. യഥാർത്ഥ വിശ്വാസികളെല്ലാവരും ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കാൻ വേണ്ടിയുള്ള സഭയുടെ എടുക്കപ്പെടലിൻ്റെ ഒരു ചിത്രമാണ് ഇതെന്ന് ഞാൻ കരുതുന്നു. വെളിപാട് 2-3 അധ്യായങ്ങളിൽ തുടർച്ചയായി സഭയെ പരാമർശിക്കുകയും എന്നാൽ 4-ാം അധ്യായത്തിൽ യോഹന്നാന്റെ ഈ പ്രത്യേക അനുഭവത്തിന് ശേഷം സഭയെ അത്രമാത്രം പരാമർശിക്കാതിരിക്കുകയും ചെയ്യുന്നത് വളരെ ശ്രദ്ധേയമല്ലേ? അതെ, ഇപ്പോൾ സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി, ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്നു. അവൾ അതിനുശേഷം ഭൂമിയിലില്ല. അതുകൊണ്ട് യോഹന്നാനെ സ്വർഗത്തിലേക്കെടുത്തു എന്നത് ഉൽപ്രാവണത്തിൻ്റെ ഒരു ചിത്രം എന്ന പോലെ ഞാൻ കാണുന്നു. യഥാർത്ഥത്തിൽ പൗലോസും യോഹന്നാനും എടുക്കപ്പെട്ടതുപോലെ തന്നെ യെഹെസ്കേലും എടുക്കപ്പെടുകയായിരുന്നു. എന്നാൽ യെരുശലേമിലും അതിനു ചുറ്റുമുള്ള ജനങ്ങൾ അവൻ്റെ സാന്നിധ്യം അറിഞ്ഞിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പ്രിയ സുഹൃത്തെ, സ്വാഭാവികമായ ഒരു കാര്യത്തെയല്ല നാം ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇതിനൊരു സ്വാഭാവിക വിശദീകരണം തരാനും എനിക്ക് കഴിയില്ല. യെഹെസ്കേലിനെ ദൈവം തൻ്റെ കരങ്ങളിൽ ഉയർത്തി. ഇവിടെ സംഭവിച്ചത് തികച്ചും പ്രകൃത്യാതീതമായ സംഭവമായിരുന്നു. 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, യെഹെസ്കേൽ 8:1 ഞാൻ വായിക്കാം. 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദാ മൂപ്പന്മാർ എൻ്റെ മുമ്പിലിരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വന്നു. യഹൂദാ മൂപ്പന്മാരുടെ മധ്യത്തിൽ ഇരിക്കുമ്പോഴാണ് യെഹെസ്കേലിന് ഈ അനുഭവം ഉണ്ടാകുന്നത്. ഒരുപക്ഷേ യെരുശലേമിൻ്റെ ഭാവിയെക്കുറിച്ചറിയാനും ഉപദേശം തേടാനും അവൻ്റെ അടുത്ത് എത്തിയതായിരിക്കാം ഈ മൂപ്പന്മാർ. ഇനിയും 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിലൊരു രൂപം കണ്ടു. അവൻ്റെ അര മുതൽ കീഴോട്ട് തീ പോലെയും അര മുതൽ മേലോട്ട് ശുക്ല സ്വർണത്തിൻ്റെ പ്രഭ പോലെയും ആയിരുന്നു. 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യെഹെസ്കേലിൻ്റെ ദർശനത്തിലെ ഒരു ഭാഗത്തോട് ഇത് വളരെ സാമ്യമുള്ളതാണ്. യെഹെസ്കേൽ പ്രവചനത്തിലെ ഓരോ ദർശനത്തിൻ്റെയും അടിസ്ഥാനം ആ ആശ്ചര്യകരമായ ദർശനമത്രേ. വ്യക്തിപരമായി ഞാൻ ചിന്തിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെയും ആധാരം ഇതാകുന്നു എന്നാണ്. 8-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. അവൻ കൈപോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്ക് പിടിച്ചു. ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യേ ഉയർത്തി. ദിവ്യ ദർശനങ്ങളിൽ യെരുശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽകൾ കൊണ്ടിരുന്നു. അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാ ബിംബത്തിൻ്റെ ഇരിപ്പിടമുണ്ടായിരുന്നു. അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരുന്നു. നോക്കുക, അവൻ കൈ പോലെ ഒന്ന് നീട്ടി. ഇത് ആശ്ചര്യമായിരിക്കുന്നില്ലേ? ദൈവം ആത്മാവാകുന്നു, എനിക്കുള്ളതുപോലെ ഒരു കൈ അവനില്ല. എന്നാൽ ആകാശം ദൈവത്തിന്റെ വിരലുകളുടെ പണിയാകുന്നു എന്ന് തിരുവചനം പറയുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു കൈയില്ലാതെ ഈ ലോകത്തെ എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപരിമേയമായ കാര്യങ്ങളെ, അതായത് അനന്തമായ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിനായി നമുക്ക് വളരെ പരിചിതമായ പരിമിതികളുള്ള പദങ്ങളെ തിരുവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പറയുന്നു, എന്നെ തലമുടിക്ക് പിടിച്ചു എന്ന്. അവന്റെ തലയും താടിയും നേരത്തെ വടിച്ചിരുന്നു എന്ന് വായിച്ചത് ഓർക്കുന്നുണ്ടല്ലോ, യെഹെസ്കേലിന്റെ. ഇപ്പോൾ പിന്നെയും മുടി വളർന്നു വരുവാൻ കാലമായതിനു ശേഷമാകാം ഈ സംഭവം. പിന്നെ പറയുന്നു, ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിന്റെയും മധ്യേ ഉയർത്തി. ദിവ്യ ദർശനങ്ങളിൽ യെരുശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽകൾ കൊണ്ടുചെന്നു. യെഹെസ്കേലിനെ വാസ്തവത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എടുത്തുകൊണ്ട് യെരുശലേമിലേക്ക് പോകുകയായിരുന്നു. എന്നാൽ അത് അവന്റെ ശരീരത്തോടുകൂടെയോ ശരീരം കൂടാതെയോ എന്ന കാര്യത്തിൽ ഞാൻ തർക്കിക്കുകയില്ല. പക്ഷേ അങ്ങനെ ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. യെരുശലേമിലേക്കുള്ള യെഹെസ്കേലിന്റെ മടങ്ങി വരവ് തിരുവചനത്തിൽ ഒരു പുതുമയുള്ള കാര്യമല്ല. രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായത്തിൽ ഏലിശയെ ഇങ്ങനെ എടുത്തുകൊണ്ടു പോകുന്നതായി നാം കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ ഫിലിപ്പോസിനെയും ആത്മാവ് എടുത്തുകൊണ്ടുപോയതായി നാം അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി എന്ന് പ്രവർത്തികൾ 8:39 നാം കാണുന്നു. ഫിലിപ്പോസിനെ ശരീരത്തോടെ തന്നെയായിരുന്നു എടുത്തുകൊണ്ടുപോയത്. ഏലിശയുടെ കാര്യത്തിൽ സംഭവിച്ചതും തികച്ചും ഇതുതന്നെയായിരുന്നു. യെഹെസ്കേലിന്റെ കാര്യത്തിലും സംഭവിച്ചത് ഇങ്ങനെയാവാനേ തരമുള്ളൂ. യെരുശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽകൾ കൊണ്ടുചെന്നു. അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാ ബിംബത്തിന്റെ ഇരിപ്പിടം ഉണ്ടായിരുന്നു. തീഷ്ണതാ ബിംബം എന്നിവിടെ പറയുന്നത് ആലയത്തിൽ മനശ്ശെ സ്ഥാപിച്ച വിഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. 2 രാജാക്കന്മാർ 21 അധ്യായവും 2 ദിനവൃത്താന്തം 33 അധ്യായത്തിലും നാം ഈ സംഭവം വായിക്കുന്നു. അത് നീചവും വെറുക്കത്തക്കതും ആയിരുന്നു. ഒരുപക്ഷേ ഈ പഴയ വിഗ്രഹം ഒരു മൂലയിൽ എവിടെയോ ഉപേക്ഷിക്കപ്പെട്ട് അല്പകാലം മറഞ്ഞ് കിടന്നിരിക്കാം. എന്നാൽ യെഹെസ്കേലിന്റെ കാലമായപ്പോഴേക്കും അതിനെ കണ്ടെടുത്ത് പുനഃപ്രതിഷ്ഠിക്കുകയും ജനങ്ങൾ ദൈവത്തിങ്കിൽ നിന്ന് തിരിഞ്ഞ് ആ വിഗ്രഹത്തെ ആരാധിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. യെഹെസ്കേൽ പ്രവചനം 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ആലയത്തിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ക്രമേണ പിൻവാങ്ങുന്നതായി നാം കാണുന്നു. വാസ്തവത്തിൽ മനശ്ശെയുടെ കാലത്ത് തന്നെ ദൈവമഹത്വം അവിടെ നിന്നും വേർപെട്ടു പോയി എന്നും അതിന്റെ ദർശനമാണ് യെഹെസ്കേലിനെ ഇവിടെ കാണിക്കുന്നതെന്നും ഞാൻ കരുതുന്നു. എന്നാൽ അനേകം വേദ വ്യാഖ്യാതാക്കളും പ്രവാസത്തിന്റെ സമയത്താണ് മഹത്വം വേർപെട്ടത് എന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷേ അത് തീർത്തും ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം തികച്ചും ദുഷ്ടത നിറഞ്ഞ മനശ്ശെയുടെ ഭരണകാലത്ത് അത് സംഭവിച്ചില്ലെങ്കിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അതിന് തക്ക കാരണമുള്ളതായ അത്രത്തോളം ഹീനമായ മറ്റൊരു സമയം ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതായത് ദൈവത്തിന്റെ മഹത്വം തന്റെ സാന്നിധ്യം നീങ്ങിപ്പോകുന്നതിനുള്ള ഏറ്റവും നല്ല കാരണം കാണുന്നത് മനശ്ശെയുടെ കാലത്താണ്. ഈ അധ്യായത്തിൽ ദൈവമഹത്വം നീങ്ങിപ്പോകുന്നതിന്റെ സമ്പൂർണ്ണ ദർശനം നാം കാണുന്നില്ല. ഇവിടെ നാം ദൈവമഹത്വം കാണുന്നു. പിന്നീട് ജനങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നതിനാൽ ആലയത്തിൽ നിന്ന് മഹത്വം വേർപെട്ട് പട്ടണത്തിന് മുകളിലൂടെ കിഴക്ക് ഭാഗത്ത് ചെന്ന് കാത്തിരിക്കുന്നതായി നാം കാണുന്നു. 10 അധ്യായത്തിൽ ഒടുവിൽ ദൈവമഹത്വം വേർപെടുന്നത് വരെയും അത് പോകുന്നില്ല. മനശ്ശെയുടെ വാഴ്ചകാലത്തിന് ശേഷം ദൈവമഹത്വം ആലയത്തിൽ ഉള്ളതായി എന്തെങ്കിലും തെളിവുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ദൈവം കരുണയുള്ളവനാണ് എന്ന് കാണിക്കേണ്ടതിനായിട്ടായിരുന്നു ഈ ദർശനം ദൈവം യെഹെസ്കേലിന് നൽകിയത്. തന്റെ ജനത്തെ ഉപേക്ഷിക്കാൻ അവന് താല്പര്യമില്ലായിരുന്നു. അവർ മടങ്ങി വന്നാൽ അവരെ, അതെ ഇസ്രായേലിനെ സ്വീകരിക്കാൻ അവൻ തയ്യാറായിരുന്നു. പ്രിയ സുഹൃത്തെ, ദൈവം ദയാപൂർണനാണ്. ദൈവം സ്നേഹമാകുന്നു. അതുപോലെ തന്നെ അവൻ നീതിമാനും ന്യായതൽപരനും ഈ പ്രപഞ്ചത്തിൽ ദുഷ്ടതയെ അനുവദിക്കാൻ കഴിയാത്തവനുമാകുന്നു. തനിക്ക് തന്നെ എതിരായ ഒന്നിനെയും അനുവദിക്കാൻ അവന് കഴിയില്ല. ഇന്ന് ദൈവം നമ്മെ രക്ഷിക്കുന്നത് നമ്മുടെ നീതി പ്രവർത്തികളാലോ നമ്മുടെ തികഞ്ഞ ആ അനുഭവത്താലോ അല്ല, അങ്ങനെ എന്തെങ്കിലും ദൈവം മുൻപാകെ കാഴ്ചവെക്കാനും നമുക്കില്ലല്ലോ. നീതിയല്ലാത്തതൊന്നും അവൻ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി ദൈവം തന്നെ ഒരു രക്ഷ, ഒരു വീണ്ടെടുപ്പ് ഒരുക്കേണ്ടി വന്നു. രക്ഷയ്ക്കായി ആ വഴിയിലൂടെ, അതെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ, അവനിലെ വിശ്വാസത്താൽ നാം ദൈവത്തിങ്കിലേക്ക് ചെല്ലേണ്ടിയിരിക്കുന്നു. താങ്കൾ അങ്ങനെ ചെല്ലുന്നില്ല എങ്കിൽ ദൈവത്തോട് മത്സരിക്കുന്നതായ ആ പഴയ പ്രകൃതി തന്നെയാണ് താങ്കൾക്കുള്ളത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പ്രപഞ്ചത്തിൽ അവൻ താങ്കളെ അനുവദിക്കാൻ പോകുന്നില്ല. ഒരു കുറ്റവാളിക്ക് തന്റെ ഭവനത്തിൽ സങ്കേതം നൽകാൻ ഒരു പോലീസുകാരൻ അനുവദിക്കുമോ? ഇല്ല. ദൈവത്തിന്റെ ആലയം വിഗ്രഹാരാധനയിൽ നിറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചും ആലയത്തിന്റെ നാശത്തെക്കുറിച്ചുമുള്ള വിശദീകരണമാണ് തുടർന്ന് നാം കാണുന്നത്. 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ എന്നോട് മനുഷ്യപുത്ര തലപൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ തലപൊക്കി വടക്കോട്ട് നോക്കി, യാഗപീഠത്തിന്റെ വാതിലിന് വടക്കോട്ട് പ്രവേശനത്തിങ്കിൽ തന്നെ ആ തീഷ്ണതാ ബിംബത്തെ കണ്ടു. നോക്കുക, ആലയത്തിൽ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ജനങ്ങൾ ജീവിക്കുന്ന സത്യദൈവത്തെ ആരാധിക്കുന്നില്ല. അവർ ആദ്യത്തെ 2 കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. 7-ും 8-ും 9-ും വാക്യങ്ങൾ നോക്കിക്കാട്ട്, അവൻ എന്നെ പ്രാകാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുപോയി. ഞാൻ നോക്കിയപ്പോൾ ചുവരിൽ ഒരു ദ്വാരം കണ്ടു. അവൻ എന്നോട് മനുഷ്യപുത്ര ചുവർ കുത്തി തുറക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചുവർ കുത്തി തുറന്നാറെ ഒരു വാതിൽ കണ്ടു. അവൻ എന്നോട് അകത്ത് ചെന്ന് അവർ ഇവിടെ ചെയ്യുന്ന വല്ലാത്ത മ്ലേച്ഛതകളെ നോക്കുക എന്ന് കൽപ്പിച്ചു. ഇത് ശ്രദ്ധേയമായിരിക്കുന്നു. ഹെസ്കിയൽ കേവലം ആത്മാവായി മാത്രമാണ് പോയിരുന്നതെങ്കിൽ അകത്ത് പ്രവേശിക്കാൻ അവന് മതിൽ കുത്തി തുറക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരാത്മാവ് മതിൽ കുത്തി തുറന്നതെങ്ങനെ എന്നൊരു പക്ഷെ ചോദിച്ചേക്കാം. ഒരു ദ്വാരത്തിലൂടെ ആത്മാവിന് ഇഴഞ്ഞു കയറേണ്ട ആവശ്യമുണ്ടോ? ഞാൻ വിചാരിക്കുന്നത് അവൻ ശരീരത്തോടെ തന്നെ അവിടെ എത്തിയിരുന്നു എന്നാണ്. അവൻ ചുവർ കുത്തി തുറന്ന് ഒരു തുരങ്കമുണ്ടാക്കി അകത്ത് ചെന്നപ്പോൾ അവൻ കണ്ടതെന്താണെന്ന് ശ്രദ്ധിക്കൂ. 10-ാം വാക്യം, അങ്ങനെ ഞാൻ അകത്ത് ചെന്നു, വെറുപ്പായുള്ള ഓരോ തരം ഇഴജാതികളെയും മൃഗങ്ങളെയും ഇസ്രായേൽ ഗ്രഹത്തിന്റെ സകല വിഗ്രഹങ്ങളെയും ചുറ്റും ചുവരിന്മേൽ വരച്ചിരിക്കുന്നത് കണ്ടു. കഷ്ടം. ഈ ജനങ്ങൾ തങ്ങളെ സൃഷ്ടിച്ചവനെ ആരാധിക്കേണ്ടതിന് പകരം സൃഷ്ടികളെ ആരാധിക്കുകയാണ്. അങ്ങനെ അവർക്ക് പോകാവുന്നതിലേക്കും ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് അവർ പോയിരിക്കുന്നു. ജീവിക്കുന്ന സത്യദൈവത്തെ വിട്ടകലുന്ന ഏതൊരു മനുഷ്യനും ചെന്നെത്തുന്ന സ്ഥിതി ഇതാണ്. പുറപ്പാടിന്റെ കാലഘട്ടത്തിൽ മിസ്രൈമിൽ അവർ ചെയ്തതും ഇതുതന്നെയായിരുന്നു. എല്ലാ തരത്തിലുള്ള ജന്തുക്കളെയും അവർ ആരാധിച്ചു. അതുകൊണ്ടായിരുന്നു മിസ്രൈമിലെ ബാധകൾ അവരുടെ ഓരോ ദൈവങ്ങൾക്ക് നേരെയും തിരിഞ്ഞത്. റോമർക്കെഴുത ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. ഇത് വ്യക്തമാക്കുന്നത് ഇസ്രായേൽ ചുറ്റുമുള്ള ജാതികളുടെ നിലയിലേക്ക് താണുപോയി എന്നും ജീവനുള്ള സത്യദൈവത്തിന്റെ സാക്ഷികളായി ജീവിച്ചില്ല എന്നുമത്രേ. ഇക്കാരണത്താൽ ദൈവം അവരുടെ ആലയത്തെ നശിപ്പിക്കുന്നതാണ്. 11-ഉം 12-ഉം വാക്യങ്ങൾ, അവയുടെ മുമ്പിൽ ഇസ്രായേൽ ഗ്രഹത്തിന്റെ മൂപ്പന്മാരിൽ 70 പേരും ശാഫാന്റെ മകനായ എയസന്യാവ് അവരുടെ നടുവിലും ഓരോരുത്തൻ കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് നിന്നു. ധൂപമേഘത്തിന്റെ വാസന പൊങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗ്രഹത്തിന്റെ മൂപ്പന്മാർ ഇരുട്ടത്ത് ഓരോരുത്തൻ താൻ താന്റെ ബിംബങ്ങളുടെ അറകളിൽ ചെയ്യുന്നത് നീ കാണുന്നുവോ? യഹോവ നമ്മെ കാണുന്നില്ല, യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു എന്ന് അവർ പറയുന്നു എന്നരളി ചെയ്തു. നോക്കു സുഹൃത്തെ, അവർ ദൈവത്തെ പുറത്താക്കിയിരിക്കുന്നു. അവർ പറയുന്നത് ദൈവം തങ്ങളെ കാണുന്നില്ല എന്നത്രേ. ആ നാളുകളിൽ വാസ്തവത്തിൽ അവർ പറയാൻ ശ്രമിച്ചത് എന്തായിരുന്നു എന്നോ? ദൈവം ഞങ്ങളെ നോക്കുന്നില്ല, ഞങ്ങൾക്കവനോട് യാതൊരു ഉത്തരവാദിത്വവുമില്ല, ഞങ്ങൾക്കവനോട് കടപ്പാടൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ബോധിച്ചത് ഞങ്ങൾ ചെയ്യുമെന്നത്രേ. അവർ ഇസ്രായേൽ ചെയ്തത് അതായിരുന്നു. അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുകയായിരുന്നു. രഹസ്യത്തിൽ ഒരു രഹസ്യ സങ്കേതത്തിൽ ഒരെണ്ണം ആലയത്തിലും വെച്ചിരുന്നു. ഇവിടെ പറയുന്ന 70 മൂപ്പന്മാർ മോശയുടെ കാലത്ത് ഭരണകാര്യങ്ങളിൽ സഹായത്തിനായി നിയമിക്കപ്പെട്ട 70 പേരുടെ പിൻതലമുറക്കാരാകാം. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ. ഈ പാരമ്പര്യ പ്രകാരം യെരുശലേം പട്ടണത്തിൽ ഔദ്യോഗിക സ്ഥാനം വഹിച്ചിരുന്നവരാകാം ഇവർ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്ത്, ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ശരീരമാണ് ഭൂമിയിലെ ദൈവത്തിന്റെ ആലയം. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലൂടെയും ചിന്താമണ്ഡലങ്ങളിലൂടെയും കടന്നു പോകുന്നതിനെ ദൈവം പ്രത്യേകം വീക്ഷിക്കുന്നു. ദൈവം അതിൽ സംപ്രീതനാകുന്നു. സുഹൃത്തെ, 13-15 വരെയുള്ള വാക്യങ്ങൾ. അവർ ഇതിലും വലിയ മ്ലേച്ഛതകളെ ചെയ്യുന്നത് നീ കാണും എന്നും അവൻ എന്നോട് അരുളി ചെയ്തു. അവൻ എന്നെ യഹോവയുടെ ആലയത്തിൽ വടക്കോട്ടുള്ള വാതിലിന്റെ പ്രവേശനത്തിങ്കിൽ കൊണ്ടുപോയി. അവിടെ സ്ത്രീകൾ തമ്മൂസിനെ കുറിച്ച് കരഞ്ഞും കൊണ്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകളെ ഇനിയും കാണും എന്ന് അരുളി ചെയ്തു. അവിടെ സ്ത്രീകൾ തമ്മൂസിനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പ്രവാചകൻ പറയുന്നു. അവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു ഭയങ്കര കാര്യമായിരുന്നു ഇത്. തമ്മൂസ് എന്നത് ബാബേലിലെ വസന്താരംഭത്തിന്റെ ദൈവമായിരുന്നു. വിഗ്രഹാരാധനയിൽ അവർ എത്രമാത്രം വീണുപോയിരുന്നു എന്നതിന്റെ വ്യക്തമായ ഒരു ചിത്രമാണിത്. ഇനിയും 16-ാം വാക്യം ഞാൻ വായിക്കാം. 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. അവൻ എന്നെ യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി. യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവേ ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന്റെ നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. ഇവിടെ നീചമായ ഈ ആചാരങ്ങളിൽ ഏറ്റവും ഭയങ്കരമായിരുന്നത് സൂര്യനെ ആരാധിക്കുന്നതായിരുന്നു. ആലയത്തിന്റെ പ്രാകാരത്തിനും യാഗപീഠത്തിനും മധ്യ വെച്ചായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ പരം അവർക്ക് എങ്ങനെ താഴാൻ സാധിക്കും സുഹൃത്തെ? 17-ഉം 18-ഉം വാക്യങ്ങൾ. 17 ഞാൻ ആദ്യം വായിക്കാം. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നുവോ? യഹൂദാഗ്രഹം ഇവിടെ ചെയ്യുന്ന മ്ലേച്ഛതകൾ പോരാഞ്ഞിട്ടോ അവർ എന്നെ അധികമധികം കോപിപ്പിപ്പാൻ ദേശത്തെ സാഹസം കൊണ്ട് നിറയ്ക്കുന്നത്? കണ്ടില്ലേ അവർ ചുള്ളി മൂക്കിന് തൊടുവിക്കുന്നത്? പല വിധത്തിൽ ഈ വാക്യത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പോയ കാലത്തെ യഹൂദ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇത് വെറുക്കപ്പെട്ടതും അധമവും തരം താണതുമായ മതാചാരങ്ങളെക്കുറിച്ച് പറയുന്നു എന്നത്രേ. ഇന്ന് നാം മൂക്കത്ത് വിരൽ വെച്ചുപോയി എന്ന് പറയുന്നത് പോലെയുള്ള ഒരു പ്രയോഗമായിരിക്കാം ഇത്. ദൈവത്തോടുള്ള അവരുടെ പ്രവൃത്തി അത്രയ്ക്ക് മോശമായതായിരുന്നു. 18-ാം വാക്യം. ആകയാൽ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും, എന്റെ കണ്ണ് ആദരിക്കുകയില്ല, ഞാൻ കരുണ കാണിക്കുകയുമില്ല. അവർ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും ഞാൻ അപേക്ഷ കേൾക്കുകയില്ല എന്നരുളി ചെയ്തു. നോക്കുക, ഇവിടെ ദൈവത്തിന്റെ കോപം പ്രകടമാകുന്നത് അത്രേ നാം കാണുന്നത്. ഇസ്രായേൽ തങ്ങളുടെ അതിർത്തി രേഖ മറി കടന്നിരിക്കുന്നു. ഇതിൽ കൂടുതൽ അവർ താഴേക്ക് പോകാനില്ല. അതുകൊണ്ട് ദൈവം ഇപ്പോൾ അവരെ ന്യായം വിധിക്കാൻ പോകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവഹിതത്തിന് വിധേയപ്പെട്ട് മുൻപോട്ട് പോകുവാൻ താങ്കളുടെ ജീവിതം സമർപ്പിക്കപ്പെട്ടതാണോ? അത് മാത്രമാണ് താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും അനുഗ്രഹമായിരിക്കുന്നത്. സ്വാർത്ഥത വെടിഞ്ഞ് ദൈവേഷ്ടം ചെയ്ത് ജീവിപ്പാൻ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ. പ്രാർത്ഥിക്കാം.